അങ്ങനെ 14 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഖുബായിൽ കഴിച്ചുകൂട്ടി. മദീനയിലേക്ക് അതിന്റെ പട്ടണഭാഗത്തേക്ക് അതിന്റെ സെന്ററിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ദിവസം പ്രവേശിച്ചിട്ടില്ല. മദീനയുടെ ഉൾഭാഗത്തേക്ക് 14 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുബായിൽ നിന്ന് മദീനയുടെ ഉള്ളിലേക്കുള്ള യാത്ര തുടങ്ങി. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒട്ടകപ്പുറത്തുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് മദീനയുടെ ഭാഗത്തേക്കുള്ള യാത്ര തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നജ്ജാറുകാരെ വിളിച്ചു. അവർ മദീനയിലെ ആളുകളാണ്, റസൂലുള്ളയുടെ കുടുംബക്കാരാണ്. അബ്ദുൽ മുത്തലിബുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബനു നജ്ജാറുമായി കുടുംബ ബന്ധമുണ്ട്. അങ്ങനെ അവർ റസൂലുള്ളയുടെ ചുറ്റുഭാഗത്ത് നിന്നുകൊണ്ട് അവിടുന്ന് മദീനയിലേക്ക് പ്രവേശിക്കാൻ അവിടേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒരു വെള്ളിയാഴ്ചയാണ്, അന്നത്തെ ജുമുഅ അവിടുന്ന് ബനു സാലിം ഇബ്നു ഔഫിൽ വെച്ചാണ് നിർവഹിക്കുന്നത്. അത് ആദ്യത്തെ റസൂലുള്ളയുടെ ജുമുഅയാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ജുമുഅ ബനു സാലിം ഇബ്നു ഔഫിൽ വെച്ച് നിർവഹിച്ച ജുമുഅയാണ്. അതിന് മുൻപ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിർവഹിച്ചിട്ടില്ല. മക്കയിൽ അതിന് സാധിക്കുന്ന അവസ്ഥയായിരുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ മദീന സന്തോഷം കൊണ്ട് പൊട്ടിത്തെറിക്കാറായിട്ടുണ്ട്. മദീനയുടെ വീടുകൾക്ക് മുകളിൽ സ്ത്രീകൾ കയറി നിൽക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കുട്ടികൾക്കിടയിൽ, അന്ന് അദ്ദേഹം ചെറിയ കുട്ടിയാണ്, ഞാൻ കുട്ടികൾക്കിടയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദ് വന്നിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നത് കേട്ടത്. അങ്ങനെ റസൂലുള്ളയെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കുതിച്ചു പായുകയാണ്. വഴിയിലാകെ കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ വീടിനു മുകളിൽ കയറി നിൽക്കുകയാണ്. ചിലർ ചോദിക്കുന്നുണ്ട്, മൻ ഹുവ, എവിടെ റസൂൽ, എവിടെ, ആരാണതിൽ റസൂൽ, ആരാണ്? അവരിൽ പലരും കണ്ടിട്ടില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, فما رأيت يوما قط أحسن من يوم دخل رسول الله صلى الله عليه وسلم وأبو بكر المدينة. الله رسول أبو بكر مدينة البرويش شد وستكال برقاشم نرنين الكنا أترى ما أترى مصندوش من دائرنا أترى نلور دو سمجان واركان نتل. അദ്ദേഹം പിന്നീട് പറഞ്ഞു, വമ റഅയ്തു യൗമൻ ഖത്തു അഫ്ദഅ വലാ അദ്ലമ മിൻ യൗമൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ഇത്ര ഇരുണ്ട, കടുത്ത വിഷമം നിറഞ്ഞ മറ്റൊരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിച്ച ദിവസത്തേക്കാൾ, അവിടുന്ന് വഫാത്തായ ദിവസത്തേക്കാൾ. മദീന അതിന്റെ ഏറ്റവും വലിയ പ്രകാശം നിറച്ചുവെച്ചത് അവിടുന്ന് പ്രവേശിച്ചപ്പോഴാണ്. മദീന ഏറ്റവും കൂരിരുട്ടിൽ വീണുപോയത് അവിടുന്ന് വഫാത്തായപ്പോഴാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നായിരുന്നു മദീനയുടെ നേതാവ്. അവർക്കെല്ലാം റസൂലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ച ദിവസം ജനങ്ങളെല്ലാവരും അവിടുത്തെ കാണാൻ വേണ്ടി മദീനയുടെ ഉയരങ്ങളിലുണ്ട്, വഴിയോരങ്ങളിൽ എല്ലാവരും പ്രവേശിച്ചിട്ടുണ്ട്. അത്ര സന്തോഷഭരിതമായ നാട്ടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നത്. അവിടുന്ന് കാൽവെച്ചത് മുതൽ മദീന മുസ്ലിമീങ്ങളുടെ നാടുകളിൽ ഏറ്റവും പ്രിയങ്കരമായ നാടായി തീർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ആ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്ന, ആ നാട്ടിലേക്ക് നമ്മെ എത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന എന്തോ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലുണ്ട്. റസൂലുള്ളയോടുള്ള ഇഷ്ടം കാരണത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ പ്രവേശിച്ചതിന് ശേഷം ആ നാടിനോടുള്ള ഇഷ്ടത്തിലാണ്. ആ ഇഷ്ടം അവരുടെ ഹൃദയത്തിൽ അവർ പോലും അറിയാതെ നിക്ഷേപിക്കപ്പെട്ടതാണ്. മദീനയോടുള്ള സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ മദീനയെ പുകഴ്ത്തുന്ന എത്രയോ വാക്കുകൾ കാണാം. ആദ്യ കാലഘട്ടത്തിൽ അതിന്റെ പേര് യസ്രിബ് എന്നായിരുന്നു, നമ്മൾ മുന്നേ അത് പറഞ്ഞിട്ടുണ്ട്. ആ പേരവിടുന്ന് മാറ്റി. യസ്രിബ് എന്ന വാക്ക് മോശമായ അർത്ഥം നൽകാൻ സാധ്യതയുള്ള പദങ്ങളിൽ പെട്ടതാണ്. തസ്രീബ് എന്ന് പറഞ്ഞാൽ ആക്ഷേപം, വിലാപം എന്നൊക്കെയാണ് അർത്ഥം. അതിനോട് ബന്ധമുള്ള പദമാണ് യസ്രിബ് എന്നതുകൊണ്ട് റസൂലുള്ള ആ പദം മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മദീനത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന എന്നു പേര് നൽകി. റസൂലുള്ള മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹു തആല സമ്മൽ മദീനത ത്വാബതൻ. റസൂലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല മദീനക്ക് ഒരു പേര് നൽകിയിട്ടുണ്ട്, ത്വാബ എന്നാണ് അതിന്റെ പേര്. ത്വാബ അത് മദീനയുടെ പേരുകളിൽ ഒരു പേരാണ്. ത്വാബ എന്ന് പറഞ്ഞാൽ തയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലത്, ഏറ്റവും നല്ലത്. മദീന ത്വാബയാണ്, നല്ലതാണ്, ഏറ്റവും നന്മയുള്ള നാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവേശിച്ചതോടുകൂടി ആ നാട് റസൂലുള്ളയുടെ ഹിജ്റയുടെ നാടായി മാറി. ദാറുൽ ഹിജ്റ. ആ നാട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ വഹിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സങ്കേതമായി മാറി, മുസ്ലിമീങ്ങളുടെ കോട്ടയായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയഅറിസു ഇലൽ മദീനതി കമാ തഅറിസുൽ ഹയ്യതു ഇല ജുഹരിഹാ. ഈമാൻ അത് മദീനയിലേക്ക് തിരിച്ചുപോകും ഏതുപോലെ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് തിരിച്ചുപോകുന്നത് പോലെ. ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, പാമ്പ് അതിന്റെ ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങുക, അതിന് സുരക്ഷിതമായ സമയമുണ്ടായാലാണ്. നാട്ടിലെല്ലാം നടന്ന് അതിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമെന്ന് കണ്ടാൽ ഉടനടി പാമ്പ് തിരിച്ചതിന്റെ മാളത്തിലേക്ക് കയറി വരും. അതുപോലെ തന്നെ ഇമാൻ ഇസ്ലാം മദീനയിൽ നിന്നാണ് പരന്നത്, പ്രചരിച്ചത്. അതിന് പ്രശ്നങ്ങളേറ്റാൽ, കുത്തുകളേറ്റാൽ അത് തിരിച്ച് മദീനയാകുന്ന മാളത്തിലേക്ക് തിരിച്ചു കയറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ അറാദ അഹ്ലൽ മദീനതി ബിസൂഇൻ, ആരെങ്കിലും മദീനക്കാർക്ക് എന്തെങ്കിലും തിന്മ ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും ഉപദ്രവം ഉദ്ദേശിച്ചാൽ, അദാബഹുല്ലാഹു കമാ യദൂബു അൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു പോകുന്നത് പോലെ അള്ളാഹു അവനെ അലിയിച്ചു കളയും, അവനെ നശിപ്പിച്ചു കളയും, തകർത്ത് കളയും, ബാക്കി വെക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖാഫ അഹ്ലൽ മദീന, ആരെങ്കിലും മദീനക്കാരെ ഭയപ്പെടുത്തിയാൽ, അഖാഫഹുല്ലാഹു അസ്സ വജൽ, അള്ളാഹു അവനെ ഭയപ്പെടുത്തും, വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, സർവ മനുഷ്യരുടെയും ശാപമുണ്ട്. ولا يقبل الله منه يوم القيامه صرفا ولا عدلا, الله قيامت നാളിൽ അവനിൽ നിന്ന് ഒരു പ്രവർത്തനവും സ്വീകരിക്കുകയില്ല. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ സ്വർഗ്ഗത്തിലെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പുണ്ട്. അവിടുന്ന് പറഞ്ഞു, ما بين بيتي ومنبري روضه من رياض الجنه, എൻ്റെ വീടിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ആ സ്ഥലം അത് അതുപോലെ നാളെ സ്വർഗത്തിലുണ്ടായിരിക്കും, സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽ ഒന്നാണ്. ഇങ്ങനെ മദീനക്ക് അനേകം ശ്രേഷ്ഠതകളുണ്ട്. എങ്കിലും നാം മുൻപ് പറഞ്ഞതുപോലെ മദീനയേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് മക്കയാണ്. അതിന് കാരണങ്ങൾ വേറെയുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം മക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിന് താഴെയാണ് മദീനയുടെ സ്ഥാനമുള്ളത്. എന്നാൽ രണ്ടും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാടുകളിൽപ്പെട്ട നാടാണ്. സഹാബികൾ അവിടുന്ന് മദീനയിൽ മരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, മനിസ്തതാഅ മിൻകും അൻ യമൂത ബിൽ മദീനതി ഫലിയമുത് ബിൽ മദീന, നിങ്ങളിൽ ആർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ സാധിക്കുമെങ്കിൽ മദീനയിൽ വെച്ച് അവൻ മരിക്കട്ടെ. ഫഇന്നി ഷാഫിഉൻ ലിമൻ മാത ബിഹ, അവിടെ വെച്ച് മരിച്ചവർക്ക് ഞാൻ ശുപാർശ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ, അതുകൊണ്ട് അദ്ദേഹം മദീനക്ക് പുറത്തു പോയാൽ പെട്ടെന്ന് തിരിച്ചു വരുമായിരുന്നു. മദീനയുടെ പുറത്തധികം നിൽക്കുകയില്ല, അവിടെ മരിക്കാൻ വേണ്ടി അദ്ദേഹം അത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇസ്ലാം അതിന്റെ ഖിലാഫത്തിന്റെ ഏറ്റവും വലിയ നേതാവായി, ഏറ്റവും ശക്തനായ ഖലീഫയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ രണ്ട് ആഗ്രഹമുണ്ട്, ഒന്ന് ഷഹീദായി മരിക്കണം, രണ്ട് മദീനയിൽ മരിക്കണം. ഇസ്ലാമിന്റെ അതിർവരമ്പുകളാകട്ടെ അത്ഭുതകരമായ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പേർഷ്യയും റോമയും ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമറിന്റെ ആഗ്രഹമാകട്ടെ എന്താണ്? അദ്ദേഹത്തിന് ഷഹീദാകണം, മദീനയിൽ മരിക്കുകയും വേണം. ഒരിക്കൽ സഹാബിമാരിൽ ഒരാൾ വന്നു പറഞ്ഞു, ഉമർ നിങ്ങൾ ഷഹീദായി മരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെ മരിക്കും ഷഹീദായി, ഞാൻ മദീനയിലാണ്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവെ എന്നെ നീ ഷഹീദാക്കണം, അതോടൊപ്പം എനിക്ക് മദീനയിൽ മരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ സുബ്ഹ നിസ്കരിക്കാൻ വന്ന സന്ദർഭത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ കുത്തിക്കൊലപ്പെടുത്തുന്നത്. അദ്ദേഹം ഷഹീദായി മദീനയിൽ മരിച്ചു പോകണം, ഷഹീദായി മദീനയിൽ മരിച്ചു പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനക്ക് അനേകം പദവികൾ നൽകി. അവിടെ മൃഗങ്ങളെ ആട്ടി ഓടിക്കാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ലൗ റഅയ്തു ദിബാ തർതഉ ബിൽ മദീനതി മാ ദഅർതുഹ, മദീനയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒരു മാനിനെ ഞാൻ കണ്ടാൽ ഞാൻ അതിനെ ആട്ടിയോടിക്കുകയില്ല, അതല്ലെങ്കിൽ അതിനെ വേട്ടയാടുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ രണ്ട് അതിർവരമ്പുകൾക്കുള്ളിലുള്ളത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹറമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിച്ചു. അവിടുന്ന് ഒട്ടകപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബത്തിന്റെയും നേതാക്കന്മാർ വന്ന് പറഞ്ഞു, റസൂലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, എല്ലാ സൗകര്യവുമുണ്ട്, താങ്കൾക്ക് സംരക്ഷണമുണ്ട്, എന്ത് സൗകര്യം വേണമെങ്കിലും ഉണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. അവർ റസൂലുള്ളയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കാനായിട്ടുണ്ട്. അവരോടൊക്കെ റസൂലുള്ള പറഞ്ഞു, തുർക്കൂഹ ഫഇന്നഹ മഅമൂറ, നിങ്ങൾ ആ ഒട്ടകത്തെ അതിന്റെ പാട്ടിന് വിടുക, അതിന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, അത് അവിടെ നിൽക്കും. അങ്ങനെ ആ ഒട്ടകം മുന്നോട്ട് നടന്നു. രണ്ട് യതീമുകൾ, അസഅദ് ഇബ്നു സുറാറയുടെ കീഴിൽ ജീവിച്ചിരുന്ന രണ്ട് യതീമുകളായ രണ്ട് കുട്ടികൾ, അവരുടെ ഭൂമിയിലാണ് ആ ഒട്ടകം കാലുകുത്തിയത്, അതിന്റെ മുട്ടുകുത്തിയത്. റസൂലുള്ള ഇറങ്ങിയില്ല ഒട്ടകത്തിന്റെ മേലിൽ നിന്ന്. ഒട്ടകം ഒന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു, രണ്ടു മൂന്നടി മുന്നോട്ട് തന്നെ വെച്ചു, അത് വീണ്ടും തിരിഞ്ഞു നോക്കി, നേരത്തെ മുട്ടുകുത്തിയിടത്തേക്ക് തന്നെ വന്നിരുന്നു. എന്നിട്ട് ഒട്ടകം അതിന്റെ തല ഭൂമിയിൽ ചായച്ചു വെച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് താഴോട്ടിറങ്ങി. അപ്പോൾ അവിടുന്ന് നോക്കിയപ്പോൾ അതിന്റെ അടുത്തുള്ള വീട് ബനു നജ്ജാറുകാരുടെ വീടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബനു നജ്ജാറുകാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലും ബനു നജ്ജാറുകാരുടെ വീടുകളിൽ എവിടെയെങ്കിലും താമസിക്കാനാണ് ഇഷ്ടമുള്ളത്. കാരണം എന്താണ്? അവിടുത്തെ കുടുംബമാണ്, കുടുംബത്തോടുള്ള ആദരവ് അതിലുണ്ട്, കുടുംബബന്ധം ചേർക്കലുണ്ട്. റസൂലുള്ളയുടെ മനസ്സിലും അവിടെ താമസിക്കാനാണ് ആഗ്രഹം. റസൂലുള്ള അവിടെ ഇറങ്ങി. ബനു നജ്ജാറുകാരിൽപ്പെട്ട അബു അയ്യൂബിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. റസൂലുള്ള അബു അയ്യൂബിനോട് ചോദിച്ചു, അയ്യു ബുയൂതി അഹ്ലിന അഖറബ്, നമ്മുടെ കുടുംബക്കാരുടെ കൂട്ടത്തിൽ ആരുടെ വീടാണ് ഏറ്റവും അടുത്തുള്ളത്? നമുക്ക് അവിടുത്തെ പ്രയോഗം, നമ്മുടെ കുടുംബക്കാരുടെ വീടിൽ ഏറ്റവും അടുത്തുള്ള വീട് ഏതാണ്? അവിടുന്ന് അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം അവിടത്തേക്ക് ബനു നജ്ജാറുകാരോടുള്ള കുടുംബ ബന്ധം ഓർമ്മിപ്പിക്കാനാണ്. അബു അയ്യൂബ് പറഞ്ഞു, റസൂൽ എന്റെ വീടാണ്, ഏറ്റവും അടുത്തുള്ളത് എന്റെ വീടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഹാദാ ഇൻഷാ അല്ലാഹുൽ മൻസിൽ, ഇവിടെ തന്നെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകക്കട്ടിൽ അത് അബൂ അയ്യൂബ് എടുത്തുകൊണ്ടുപോയി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബിന്റെ വീട്ടിലേക്ക് താമസം മാറി. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന സഹാബിയാണ്, വല്ലാതെ സ്നേഹിച്ചിരുന്ന സഹാബിയാണ്. അത് തെളിയിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബിന്റെ വീട്ടിൽ താഴ്ഭാഗത്താണ് താമസിക്കുന്നത്. അബൂ അയ്യൂബ് അൻസാരി മുകളിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ. അങ്ങനെ ഒരു ദിവസം അബൂ അയ്യൂബ് കിടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ഉറക്കത്തിൽ നിന്ന്. എന്നിട്ട് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, നമ്മൾ നടക്കുന്നത് റസൂലുള്ളയുടെ തലക്കു മുകളിലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുകളിലാണ് നമ്മളുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും ആ രാത്രി വീടിന്റെ ഒരു മൂലയിലേക്ക് ചാരിയിരുന്നു. അന്നവർ ഉറങ്ങിയിട്ടില്ല. രാവിലെയായി. അബൂ അയ്യൂബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നീ ലഅക്റഹു വഉഅദിമു അൻ അകൂന ഫൗകക, അങ്ങയുടെ മുകളിൽ ഞാൻ ജീവിക്കുക എന്നത് അതെനിക്ക് സാധിക്കുന്നില്ല, എനിക്കത് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഫകുൻ അൻത ഫിൽ ഉലു, അതുകൊണ്ട് നബിയെ നിങ്ങൾ മുകളിൽ താമസിക്കണം, ഞങ്ങൾ താഴത്ത് താമസിച്ചോളാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ അയ്യൂബ് അസ്സുഫൽ, അബൂ അയ്യൂബ് ഞാൻ താഴത്ത് തന്നെ താമസിച്ചുകൊള്ളാം. അസ്സുഫ്ലു അർഫഖു ബിനാ വബിമൻ യഖ്ഷാന, താഴത്ത് താമസിച്ചാൽ എനിക്കും കൂടുതൽ എളുപ്പം അതാണ്, എന്നെ കാണാൻ വരുന്ന ആളുകൾക്കും എളുപ്പം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ധാരാളം ആളുകൾ വരും. അങ്ങനെ അബൂ അയ്യൂബ് തിരിച്ചുപോയി. അദ്ദേഹത്തിന് വലിയ തൃപ്തിയില്ല. അദ്ദേഹം ഇടക്കിടക്ക് റസൂലിനോട് പറയും, അങ്ങ് മുകളിൽ താമസിക്കണം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താഴത്തുണ്ട്, കിടക്കുകയാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം മുകളിലുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊരു പാത്രത്തിലെ വെള്ളം താഴെ പോയി. അവർ തങ്ങളുടെ വസ്ത്രം, ആകെ ഉണ്ടായിരുന്ന ഒരു വസ്ത്രം, ഒരു പുതപ്പ്, അതെടുത്ത് ആ വെള്ളം ഒപ്പി തുടച്ച് വേഗം വൃത്തിയാക്കി, അത് താഴോട്ട് എത്താതിരിക്കാൻ വേണ്ടി. അന്നത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമായാൽ താഴോട്ട് ചോർന്നൊലിക്കും. റസൂലുള്ളയുടെ മേലേക്ക് അതിൽ നിന്നൊരു വെള്ളം ഇറ്റാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധയോടുകൂടി അതെല്ലാം തുടച്ച് വൃത്തിയാക്കി. അടുത്ത ദിവസം അബൂ അയ്യൂബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, ഇനി എനിക്ക് സാധിക്കുകയില്ല, അങ്ങ് മുകളിൽ താമസിക്കണം, ഞങ്ങൾ താഴെ താമസിച്ചു കൊള്ളാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് താമസമായി. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളക്ക് എന്നും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അതിൽ കുറച്ച് ഉള്ളിയോ വെളുത്തുള്ളിയോ ഇട്ടിട്ടുണ്ട്. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചാൽ തിരിച്ചു കൊടുത്തയച്ചാൽ അബൂ അയ്യൂബും അദ്ദേഹത്തിന്റെ ഭാര്യയും റസൂലുള്ള കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ നിന്നാണ് കഴിക്കുക. നബിയുടെ കൈ എവിടെയാണ് സ്പർശിച്ചത്, അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. അന്ന് റസൂലുള്ള ഭക്ഷണത്തിൽ തൊട്ടിട്ടേയില്ല. ഉടനടി അബൂ അയ്യൂബ് അൻസാരി അദ്ദേഹം റസൂലുള്ളയുടെ അടുക്കലേക്ക് പോയി. നബി, എന്താണ് പറ്റിയത്? ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഉള്ളിയുണ്ട്, അതിന്റെ മണം എനിക്കിഷ്ടമില്ല, ഞാൻ മലക്കുകളുമായി സംസാരിക്കുന്നതാണ്, അവർക്ക് മോശം മണം എന്റെ വായിൽ നിന്നുണ്ടാകുന്നത് എനിക്ക് ലജ്ജയുണ്ടാക്കുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അബൂ അയ്യൂബ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾക്ക് ഉള്ളി വെറുപ്പാണെങ്കിൽ എനിക്കും അത് വെറുപ്പാണ്, ഞാനും ഇത് കഴിക്കില്ല. അത് ഹറാമാണോ? റസൂലുള്ള പറഞ്ഞു, ഹറാമല്ല, എനിക്കിഷ്ടമില്ല. ശരി, അങ്ങേക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്കും അത് ഇഷ്ടമില്ല. അബൂ അയ്യൂബ് പറയാണ്, പിന്നീട് ഒരിക്കൽ പോലും ഞാൻ റസൂലുള്ളക്ക് ഉള്ളി ഉണ്ടാക്കി ഭക്ഷണം കൊടുത്തയച്ചിട്ടില്ല. ഏറ്റവും സ്നേഹത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ അയ്യൂബ് പെരുമാറിയത്. ഒരു മാസക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബിന്റെ വീട്ടിൽ താമസിച്ചു, ഒരു മാസം. വർഷങ്ങൾക്ക് ശേഷം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ, അലി റളിയല്ലാഹു അൻഹു നാലാമത്തെ ഖലീഫയാണ്. റസൂലുള്ള വഫാത്തായി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ അവർക്ക് ശേഷമാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബസ്റയിലേക്ക് ഒരിക്കൽ അബൂ അയ്യൂബ് യാത്ര പോയി. അന്ന് ബസ്റയിലെ വലിയ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ അമീർ ഇബ്നു അബ്ബാസാണ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബൂ അയ്യൂബ് വരുന്നുണ്ട് എന്ന് കേട്ട ഉടനെ ഇബ്നു അബ്ബാസ് അബൂ അയ്യൂബിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളയോട് നിങ്ങൾ കാണിച്ച സ്നേഹം, അതിന് എനിക്ക് പകരം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം. എന്റെ വീട് നിങ്ങൾക്കാണ്, നിങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കുക. ആ വീട്ടിലുള്ളത് മുഴുവൻ നിങ്ങൾക്കാണ്, അതിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അദ്ദേഹം അബൂ അയ്യൂബിനോട് ചോദിച്ചു, കടം വല്ലതുമുണ്ടോ? കടമുണ്ട്, 20,000 ദീനാർ കടമുണ്ട്. ഇബ്നു അബ്ബാസ് 40,000 ദീനാർ കൊടുത്തു. അങ്ങനെയാണ് പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അദ്ദേഹം അബൂ അയ്യൂബിന്റെ കടം വീട്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ നന്മ, അതിനു പകരം നൽകാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. പക്ഷെ ആ മര്യാദ അദ്ദേഹം തിരിച്ചു നൽകിയത് പിന്നീട് ഇബ്നു അബ്ബാസിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അബൂ അയ്യൂബിന്റെ വീട്ടിൽ ഒരു മാസക്കാലം താമസിച്ചു. ഈ കാലയളവിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർ അവർ മദീനയിലേക്ക് എത്തുന്നത്. റസൂലുള്ളാഹിയുടെ മകളായ ഫാത്തിമ, അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഉമ്മു കുൽസൂം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സൗദ ബിൻതു സമഅ റളിയല്ലാഹു അൻഹ, സൈദ് ഇബ്നു ഹാരിസയുടെ ഭാര്യ, അതുപോലെ ഉസാമത്ത് ഇബ്നു സൈദ്, സൈദിന്റെ മകനായ ഉസാമ. ഈ പറഞ്ഞ ആളുകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹായത്തോടുകൂടി മദീനയിലേക്ക് എത്തിച്ചു. അതിന് നേതൃത്വം നൽകിയത് സൈദ് തന്നെയാണ്. സൈദ് ഇബ്നു ഹാരിസയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് പണം കൊടുത്ത് മക്കയിലേക്ക് പറഞ്ഞയച്ചു. റസൂലുള്ളാഹിയുടെ കുടുംബക്കാർ, റസൂലുള്ളാഹിയുടെ മക്കൾ, രണ്ട് പെൺമക്കൾ ഫാത്തിമയും ഉമ്മു കുൽസൂമും തിരിച്ചെത്തി. മറ്റു രണ്ട് പെൺമക്കളിൽ ഒരാളാരാണ്? റുഖയ്യയാണ്. റുഖയ്യ ആരുടെ ഭാര്യയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭാര്യയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആദ്യം തന്നെ ഹിജ്റ ചെയ്ത സഹാബികളിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് അവർ ആദ്യം എത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആരാണ്? സൈനബാൻ. റസൂലുള്ളാഹിയുടെ മക്കളിൽ മറ്റൊരാൾ സൈനബാൻ. നാല് പെൺമക്കളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളത്: സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന. അതിൽ സൈനബ്, അവരുടെ ഭർത്താവ് അന്ന് മുസ്ലിമായിട്ടില്ല. അതുകൊണ്ട് സൈനബിനെ അവർ മദീനയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. സൈനബ് മക്കയിൽ തന്നെയാണ്. ബാക്കി മൂന്ന് മക്കളും മദീനയിലെത്തി. സൗദ ബിൻത് ജമഅ, റസൂലുള്ളാഹിയുടെ ഭാര്യ, മദീനയിലേക്ക് എത്തി. സൈദ് ഇബ്നു ഹാരിസയുടെ മകനും ഭാര്യയും മദീനയിലേക്ക് തിരിച്ചെത്തി. അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്ക വിട്ടുപോരുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം അവിടെയാണ്. റസൂലുള്ളാഹിയുടെ ഭാര്യയായ ആയിഷയുടെ സഹോദരിയായ അസ്മ ബിൻത് അബിബക്കർ, അബൂബക്കറിന്റെ ഭാര്യയായ ഉമ്മു റുമാൻ, ഇവരൊക്കെ മക്കയിലാണ്. അവരുമായി അബൂബക്കറിന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു അബിബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ അബൂബക്കറിന്റെ കുടുംബവുമായി തിരിച്ചു വന്നു. അബൂബക്കർ കുറച്ചു വിട്ടിട്ടാണ്, മദീനയിൽ കുറച്ചു വിട്ടാണ് താമസിച്ചിരുന്നത്, സുൽഹ എന്ന പ്രദേശത്ത്. അവിടെ അദ്ദേഹം പിന്നീട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവും മദീനയിലേക്ക് തിരിച്ചെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിനു ശേഷം ആദ്യമായി സഹാബികൾക്കുണ്ടായ കുഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു സുബൈറാൻ. അദ്ദേഹം ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തിത്വമാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി ജനിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആരുടെ പേരക്കുട്ടിയാണ്? അബൂബക്കറിന്റെ പേരക്കുട്ടിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായ അസ്മാഇന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായ അസ്മാ ബിൻത് അബിബക്കറിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അദ്ദേഹത്തിന്റെ പേരുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ കുനിയ സ്വീകരിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുനിയത്ത് എന്താ? ഉമ്മു അബ്ദില്ല എന്നാ. ആയിഷ റളിയല്ലാഹു അൻഹക്ക് കുട്ടി ഉണ്ടായിട്ടില്ല. അസ്മാ ബിൻത് അബിബക്കർ അദ്ദേഹം അവർ മദീനയിലെത്തിയ ഉടനെ പ്രസവിച്ചു. അസ്മാ എന്റെ കുട്ടിയുമായി റസൂലുള്ളയുടെ അടുക്കലേക്ക് വരുന്നത് ആയിഷയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളയുടെ കയ്യിലേക്ക് കുട്ടിയെ കൊടുത്തു. റസൂലുള്ള കുട്ടിയെ നോക്കി അവിടുന്നാണ് പേരിട്ടത്. അവിടുന്ന് പറഞ്ഞു, അൻത അബ്ദുല്ലാഹ്, നീ അബ്ദുല്ലയാണ്. വഅൻതി ഉമ്മു അബ്ദില്ലാഹ്, ആയിഷ നീ ഉമ്മു അബ്ദില്ലയാണ്. റസൂലുള്ള നൽകിയ പേരാണത്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളയാണ് ഉമ്മു അബ്ദില്ലാഹ് എന്ന കുനിയത്ത് നൽകുന്നത്. അപ്പോൾ മദീനയിൽ ആദ്യം മുസ്ലിമീങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു സുബൈറാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജനനം മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷം നൽകിയിട്ടുണ്ട്. കാരണം യഹൂദർ പറഞ്ഞു, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് ഇനി ഒരു ആൺകുട്ടി ജനിക്കുകയില്ല, ഞങ്ങൾ സിഹർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ യഹൂദർ മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. ആ പേടിപ്പെടുത്തൽ ഇതോടുകൂടി അവസാനിച്ചു. ആദ്യം ഉണ്ടായ കുട്ടി തന്നെ ആൺകുട്ടിയാണ്, അബ്ദുല്ലാഹി ഇബ്നു അസ്-സുബൈർ റളിയല്ലാഹു തആല അൻഹു ആണ് ആദ്യം ഉണ്ടാകുന്ന കുട്ടി. ആദ്യം മരിക്കുന്നത് അൽബറാ ഇബ്നു മഅറൂർ എന്ന സഹാബിയാണ്. അദ്ദേഹം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത, അതിന് നേതൃത്വം നൽകിയ ആളുകളിൽ പെട്ട, നമ്മൾ അഖബ എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, അഖബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ നേതാക്കന്മാരായി നിശ്ചയിച്ചിരുന്നു. ആ നേതാക്കന്മാരിൽ ഒരാളാണ് അൽബറാ ഇബ്നു മഅറൂർ. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്നതിന് തൊട്ടുമുൻപ് മരണപ്പെട്ട സഹാബിയാണ് അൽബറാ ഇബ്നു മഅറൂർ